നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റിയവരാണ് നമ്മൾ മലയാളികൾ. മാതൃരാജ്യം മത്സരിക്കുമ്പോഴുള്ള അതേ ആവേശമാണ് ബ്രസീലും അർജന്റീനയും ജർമ്മനിയും പോർച്ചുഗലും ഒക്കെ കളത്തിലിറങ്ങുമ്പോൾ മലയാളികൾക്കുണ്ടാവുന്നത്. ഇത്തവണത്തെ ഖത്തർ ലോകകപ്പിനായി മലയാളികൾ ആവേശത്തോടെ കാത്തിരിക്കുകയാണെന്ന് നമ്മൾക്കറിയാം. കേരളത്തിൽ നിന്ന് 5 മണിക്കൂർ പോലും വേണ്ട ഖത്തറിലേക്ക് പറന്നെത്തി കാൽപന്ത് ആസ്വദിക്കുവാൻ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 1000 കണക്കിന് ഫുട്ബോൾ ആസ്വാദകർ ഖത്തറിൽ പന്തുരുളുന്ന ആ നിമിഷം നേരിട്ട് കാണുന്നതിനായി കാത്തിരിക്കുകയാണ്. മഞ്ഞയും നീലയും ചുവപ്പും വെള്ളയും അണിഞ്ഞ കാൽപന്ത് കളിയുടെ ദൈവങ്ങളെ നേരിൽ കാണാമെന്നത് ആരാധകരുടെ ആവേശം ഇരട്ടിയാക്കുന്നു. ഓസ്ട്രേലിയയിലെ മലയാളികളും ലോകകപ്പ് ആവേശത്തിൽ ഒട്ടും പിന്നിലല്ല. കുടുംബസമേതം ഖത്തറിലെത്തി നേരിട്ട് കളി കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഒട്ടേറെ പേർ. പ്രിയ ശ്രോതാക്കളെ, ലോകകപ്പ് ഫുട്ബോൾ കാണുവാൻ ഖത്തറിലേക്ക് പോകുവാനൊരുങ്ങുന്ന ഓസ്ട്രേലിയൻ മലയാളികളുടെ വിശേഷങ്ങളും ഖത്തറിലെ ലോകകപ്പ് തയ്യാറെടുപ്പുകളുമാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. അർജന്റീനയും ബ്രസീലും ഇംഗ്ലണ്ടും ഒക്കെ ഗ്രൗണ്ടിലിറങ്ങുമ്പോൾ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു രാജ്യമുണ്ട്, ഓസ്ട്രേലിയ. നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസ്, ഡെൻമാർക്ക്, ടുണീഷ്യ എന്നിവർക്കെതിരെയാണ് ഓസ്ട്രേലിയയുടെ പോരാട്ടം. കഴിഞ്ഞ ലോകകപ്പിൽ ഓസ്ട്രേലിയ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്താകുകയായിരുന്നു. എങ്കിൽ തന്നെയും മികച്ച പ്രകടനമാണ് സോക്രൂസ് കാഴ്ചവെച്ചത്. റഷ്യൻ ലോകകപ്പിൽ ഗ്രൂപ്പ് സിയിൽ കൂടെയുണ്ടായിരുന്ന ഫ്രാൻസ്, ഡെൻമാർക്ക് എന്നീ ടീമുകൾ ഇത്തവണയും കൂടെയുണ്ടെന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതിലും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ ഓസ്ട്രേലിയയെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കിയ പെറുവിനെയാണ് പ്ലേ ഓഫിൽ പരാജയപ്പെടുത്തി സോക്രൂസ് ഖത്തർ ലോകകപ്പിന് യോഗ്യത നേടിയത്. പ്രിയപ്പെട്ട ടീമുകളെ പിന്തുണയ്ക്കുന്നതിനോടൊപ്പം താരരാജാക്കന്മാരെ നേരിട്ട് കാണാനാകുമെന്ന സന്തോഷത്തിലാണ് പലരും ഓസ്ട്രേലിയയിൽ നിന്ന് ഖത്തറിലേക്ക് പറക്കുവാനൊരുങ്ങുന്നത്. ഓസ്ട്രേലിയ, അർജന്റീന, ബ്രസീൽ എന്നീ രാജ്യങ്ങളുടെ ആരാധകനായ മെൽബൺ സ്വദേശി ഷിജു ജബ്ബാർ വളരെ സന്തോഷത്തിലാണ്.
നമുക്ക് ഭാഗ്യം കൊണ്ട് ഞങ്ങൾ എടുത്ത ടിക്കറ്റില് ഒരു മത്സരം, അതായത് സോക്രൂസിന്റെ ഫസ്റ്റ് മത്സരം ഫ്രാൻസിനായിട്ടാണ്. അത് കാണാനുള്ള ഭാഗ്യം കിട്ടി. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഓസ്ട്രേലിയ കളിക്കുമ്പോൾ നമ്മൾ ഓസ്ട്രേലിയന്റെ ഒപ്പം ആയിരിക്കും. പക്ഷെ പണ്ട് മുതൽ ഞാൻ അർജന്റീന മറഡോണയെ കണ്ടിട്ട് വളർന്നതാണ്. അപ്പൊ അർജന്റീന ഇരുന്ന് അന്നത്തെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം. പിന്നെ ഇത് പിൽക്കാലത്ത് മറഡോണ വിട്ടതിന് ശേഷം അത്ര അങ്ങനെ ഒരു ടീം ഇല്ലായിരുന്നു. അപ്പൊ ഈ ലാസ്റ്റ് ഒരു 4-5 വേൾഡ് കപ്പായിട്ട് ഞാൻ ബ്രസീലിനെയാണ് ഫോളോ ചെയ്യുന്നത്. എനിക്ക് ഭാഗ്യത്തിൽ ബ്രസീലിന്റെയും കളി കാണാനുള്ള ഭാഗ്യം. ബ്രസീൽ സെർബിയ മാച്ചും കാണാനുള്ള അവസരം കിട്ടുന്നുണ്ട് ഈ പ്രാവശ്യം.
സിഡ്നിയിൽ നിന്നുള്ള റിനു കുര്യനും ലോകകപ്പിന് പോകുവാൻ തയ്യാറെടുക്കുകയാണ്. വെറും ഒരു ഫുട്ബോൾ ആരാധകൻ മാത്രമല്ല റിനു, ക്ലബ് ഫുട്ബോൾ താരം കൂടിയാണ്.
ഞാൻ സിഡ്നി വുൾഫ്സ് എന്ന് പറഞ്ഞൊരു ക്ലബുണ്ട്, സിഡ്നിയിലെ ഒരു ക്ലബാണ്. മലയാളി ക്ലബ്സിലെ വൺ ഓഫ് ദി ഒരു നല്ലൊരു ക്ലബാണ്. നമ്മളിവിടെ പല ടൂർണമെന്റും സിഡ്നിയിലും ബ്രിസ്ബെയിൻ, മെൽബൺ, കാൻബറ, ഗോൾഡ് കോസ്റ്റ് ഇവിടെ എല്ലാം കളിക്കാൻ പോകാറുണ്ട്.
ഓസ്ട്രേലിയയിലെ മറ്റു മലയാളി ആരാധകരെ പോലെ ഷിജുവിൻ്റെ ഫുട്ബോൾ പ്രേമം തുടങ്ങിയതും നാട്ടിൽ വെച്ചാണ്. തൻ്റെ നാടായ മലപ്പുറത്തെ ലോകകപ്പ് വിശേഷങ്ങൾ ഷിജു പങ്കുവയ്ക്കുന്നു.
മലപ്പുറത്തെ ഇത് വലിയൊരു ഉത്സവമാണ്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് ഉണ്ടായപ്പോഴും ഈവൻ വേൾഡ് കപ്പ് പോട്ടെ, യൂറോ അടക്കമുള്ള എല്ലാ മത്സരങ്ങൾക്കും അവിടെ വലിയ വലിയ ആരവമാണ്. അവിടെ രണ്ട് വിഭാഗക്കാരുണ്ട്, ഒന്ന് ബ്രസീലും ഒന്ന് അർജന്റീന. അവർ തമ്മിൽ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു കോമ്പറ്റീഷൻ ആണ്. അപ്പൊ രണ്ട് വലിയ ബിഗ് സ്ക്രീൻ അവർ സെറ്റ് ചെയ്യും രണ്ട് സൈഡിൽ. അതൊരു ഒരു നഗരത്തിന്റെ ഒരു സ്ട്രീറ്റിന്റെ രണ്ട് സൈഡിലായിട്ടാണ്. പക്ഷെ അത് വളരെ രസകരമായിട്ടുള്ള, എത്രയും ആൾക്കാർ അവിടെ പോയിരുന്ന് രാത്രി ഇരുന്ന് കളി പുറത്തിരുന്ന് വലിയ ബിഗ് സ്ക്രീനിൽ ഇരുന്ന് കാണും. പിന്നെ അതിന്റെ ടീഷർട്ട്സ്, കുട്ടികൾ എല്ലാവരും ഭയങ്കര ഒരു ഒരു ഓളമാണ് ആ സമയം. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ ഒരു മാസം ആൾക്കാർ പൊതുവെ വേറെ ഒന്നുമില്ല. കളി, അതിനെ കുറിച്ചുള്ള ചർച്ചകള്, പോസ്റ്റേഴ്സ്, വലിയ വലിയ ഫ്ലെക്സുകൾ. നമ്മള് ഇന്ത്യ ഒന്നിന് മറ്റേ ബിസിനസ്സുകളെ ഫ്ലക്സിനാണെങ്കിൽ വലിയ ഫ്ലക്സുകൾ അപ്പം അടിച്ചിറക്കാറുണ്ട്. വളരെ വലിയ സംഭവമാണ് നാട്ടിൽ.
കഴിഞ്ഞ തവണ റഷ്യയിൽ നടന്ന ലോകകപ്പ് കണ്ടതിന്റെ ഊർജത്തിലാണ് റിനു.
ഞാനൊരു 15 ദിവസം റഷ്യയിലുണ്ടായിരുന്നു. 4 കളി കണ്ടു. അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു.
ഇത്തവണ ഖത്തറിലേക്ക് കുടുംബസമേതമാണ് റിനു പോകുന്നത്. നേരിട്ട് കാണുന്നതിനേക്കാൾ ആവേശകരമാണ് ലോകകപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലെ ഫാൻഫെസ്റ്റ് എന്നും റിനു കുര്യൻ പറയുന്നു.
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റഷ്യയിൽ പോയ ഒറ്റയ്ക്കായിരുന്നു. ഇപ്രാവശ്യം ഫാമിലിയെയും കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. അവർക്ക് ഒരു ഒരു ഉത്സവമാണ് അത്. അതൊന്ന് കാണിക്കണം, പിള്ളേരെയും ഒന്ന് കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫാമിലിയായിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഫാമിലിയായിട്ട് പോകുന്നുണ്ട്. ഇവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ 2 ഫാമിലിയും കൂടെ നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്ന് 2 ഫാമിലി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളൊരു ഒരു ഒരു 5 ഫാമിലിയായിട്ടാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഒരേ ഇപ്പൊ എല്ലാവർക്കും ഒരേ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഒന്നിച്ച് അവിടെ പോയി നമ്മൾ കുറച്ചു പേരായിട്ട് ഒരു കളി കാണുക, പിന്നെ അവിടുന്ന് തന്നെ ടിക്കറ്റ് കിട്ടുമെന്ന് നമ്മൾ നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഒന്നിച്ച് അവിടെ എൻജോയ് ചെയ്യും. കളി കാണുന്നതിലുപരി അവിടെ ഒരു ഫാൻസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ഫാൻസിനെല്ലാം കൂടെ ഒത്തുകൂടാൻ പറ്റിയൊരു സൗകര്യം അവര് ഫിഫ തന്നെ ഒരുക്കും എല്ലാ വേൾഡ് കപ്പിന്റെ സമയത്ത്. അപ്പൊ അവിടെ വലിയ ഒരു ഒരു 10-15 സ്ക്രീൻ ഉണ്ടാവും, ഒരു മ്യൂസിക് ഷോ ഉണ്ടാവും. അപ്പം അവിടെ തന്നെ എല്ലാരും വന്ന് ഫാൻസ് കളിക്കുക, പിള്ളേരെ ഓടി കളിക്കുക, മ്യൂസിക് ഷോ, ഡാൻസ് കളിക്കുക, മനസ്സിലായി? അങ്ങനെ ഒരു വലിയൊരു ഒരു ആഘോഷമാണ് അവിടെ. അപ്പം ഇൻ കേസ് വരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് ആ ഒരു ഫാൻ ഫെസ്റ്റിന് പോയി എൻജോയ് ചെയ്യാം. കളി നേരിട്ട് പോയി കാണുന്നതിനെക്കാട്ടും നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഈ ഫാൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്.
ലോകത്തെവിടെയുമുള്ള മലയാളികളുടെ പ്രിയപ്പെട്ട കായിക വിനോദം ഫുട്ബോൾ ആണെന്ന വികാരവും ഷിജു പങ്കുവച്ചു.
എനിക്ക് തോന്നുന്നത് മലയാളികളുടെ എല്ലാ മലയാളികളെയും ഒരു സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് കളിക്കണം എന്നില്ല. എങ്ങനെ പോയാലും ആ കളിയെ കുറിച്ച് അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. ഇവിടെ വരുന്നവർ ആ ഒരു ഇതിലായിരിക്കും എല്ലാവരും ഇവിടെ ഉണ്ടാവുക. എനിക്ക് തോന്നുന്നത് മലയാളിയുടെ സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ തന്നെയായിരിക്കും. അതൊരു വേറെ സംശയമില്ല.
സിഡ്നിയിൽ നിന്നും മെൽബണിൽ നിന്നും മാത്രമല്ല ഓസ്ട്രേലിയയുടെ വിവിധ പ്രദേശങ്ങളിലും ഇത്തവണ നമ്മുടെ മലയാളികൾ അവധി ആഘോഷിക്കുന്നത് ഖത്തർ ലോകകപ്പിനൊപ്പമാണ്. ഖത്തറിൽ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. മീഡിയ വൺ ചാനലിലെ സ്പോർട്സ് റിപ്പോർട്ടറായ ഫൈസൽ കുറേ നാളുകളായി ഖത്തറിലുണ്ട്. ഫൈസൽ, SBS മലയാളത്തിനോട് ഖത്തറിലെ തയ്യാറെടുപ്പുകൾ എവിടെ വരെയായി എന്ന് സംസാരിക്കുന്നു.
അതായത് നാളെ ലോകകപ്പിന് കിക്ക് ഓഫ് മുഴങ്ങുകയാണെങ്കിൽ പോലും അതിനു പോലും സജ്ജമാണ് എന്നുള്ള രീതിയിലാണ് ലോകകപ്പിനായി ഖത്തറിൻ്റെ ഒരുക്കങ്ങൾ. അതായത് 8 സ്റ്റേഡിയങ്ങളാണ് ലോകകപ്പിനായി ഖത്തർ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിൽ 7 എണ്ണത്തിൻ്റെയും ഉദ്ഘാടനം പൂർത്തിയായിരിക്കുന്നു. ഇനി ഫൈനൽ നടക്കുന്ന ലുസൈൽ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം മാത്രമാണ് കഴിയാനുള്ളത്. നമുക്കറിയാം പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയമാണ് ഈ ലുസൈൽ സ്റ്റേഡിയം. അത് 80,000 പേർക്ക് ഇരുന്ന് കളി കാണാനുള്ള സൗകര്യമാണ് ലുസൈലിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ മനോഹരമായ സ്റ്റേഡിയത്തിലാണ് ലോകകപ്പിൽ അർജൻറ്റീനയുടെ ആദ്യ മത്സരം നടക്കുന്നത്, ബ്രസീലിൻ്റെ നിർണായക മത്സരങ്ങൾ നടക്കുന്നത്, പോർച്ചുഗലിന് അവിടെ മത്സരമുണ്ട്. അതായത് പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങൾക്കെല്ലാം ആദ്യ റൗണ്ടിൽ തന്നെ കളിക്കുന്ന ഒരു വേദിയാണ് ലുസൈൽ. ഈ ലുസൈൽ സ്റ്റേഡിയം, അതായത് ലോകകപ്പ് ഫൈനൽ നടക്കുന്ന വേദി ഖത്തർ ഒരുക്കിയിരിക്കുന്ന ലുസൈൽ നഗരത്തിലാണ്. ഈ ലുസൈൽ നഗരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലോകകപ്പിന് വേണ്ടി പ്രത്യേകമായി ആസൂത്രിതമായി ഖത്തർ തയ്യാറാക്കിയ ഒരു നഗരമാണ് ലുസൈൽ. ഒരു പക്ഷേ ലോകകപ്പ് ഫൈനൽ നടത്താൻ ഒരു നഗരം തന്നെ പണിയുക എന്നുള്ളത് ലോക ചരിത്രത്തിൽ തന്നെ, ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും. അങ്ങനെ ഒരു പിടി വിസ്മയങ്ങളാണ് ഈ ലോകകപ്പിനായി ഖത്തർ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ലുസൈലിലേക്ക് ട്രാം സർവീസ് ഉണ്ട്, യാത്രയ്ക്കായി റോഡുകൾ എല്ലാം പൂർണ്ണ സജ്ജമാണ്. കഴിഞ്ഞ ദിവസം അഷ്കാൽ, ഇവിടുത്തെ പൊതുമരാമത്ത് വിഭാഗമാണ് ലോകകപ്പ് വേദികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന, അതായത് ഈ 8 വേദികളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ നിർമ്മാണം ഏതാണ്ട് 99% പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വേദികളിലേക്കെല്ലാം വഴി കാണിക്കുന്ന സൈൻ ബോർഡുകൾ, ഡിജിറ്റൽ ബോർഡുകൾ, അതോടൊപ്പം തന്നെ ക്യാമറകൾ എല്ലാം അവസാന ഘട്ടത്തിലാണ് അതെല്ലാം സ്ഥാപിക്കുന്നതിൻ്റെ. അതോടൊപ്പം തന്നെ ഈ ഖത്തർ ലോകകപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ചരിത്രത്തിലെ ആദ്യത്തെ അംബ്രല്ല വേൾഡ് കപ്പാണ്, അല്ലെങ്കിൽ കോമ്പാക്ട് വേൾഡ് കപ്പാണ്. 8 വേദികളും ഒരു കുടക്കീഴിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു വേദിയിൽ നിന്നും മറ്റൊരു വേദിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് നമ്മൾ കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അരമണിക്കൂറോ അല്ലെങ്കിൽ മാക്സിമം ഒരു മണിക്കൂർ വരെയാണ്. വേറൊന്ന് ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ കളി കാണാനെത്തുന്ന ആരാധകർക്ക് ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങളാണ്, വിസ്മയിപ്പിക്കുന്ന സൗകര്യങ്ങളാണ് ഖത്തർ ഒരുക്കിയിരിക്കുന്നത്. ഒരു കുഞ്ഞു രാജ്യമാണ് ഇത്, പക്ഷേ ആ കുഞ്ഞു രാജ്യം ഈ കുറഞ്ഞ കാലഘട്ടത്തിനിടയിൽ തന്നെ അവർ ഒരുപാട് മുന്നേറിയിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം വലിയ ഹോട്ടലുകൾ, അതോടൊപ്പം തന്നെ ഈ ഫാൻ വില്ലേജുകളുണ്ട്. അവർ ഈ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അറബ് വേൾഡിൻ്റെ സംസ്കാരം, അവരുടെ പാരമ്പര്യം, അത് ഈ യൂറോപ്യൻ അതുപോലെ പാശ്ചാത്യ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് പ്രത്യേകിച്ചും ഖത്തറിൻ്റെ ഈ ഒരു ലോകകപ്പിൻ്റെ മുദ്രാവാക്യം തന്നെ അതാണ്, അവരുടെ ഒരു ലെഗസിയും ആതിഥ്യ മര്യാദയൊക്കെ ലോകത്തെ അറിയിക്കുക. അതിനുതകുന്ന തരത്തിൽ അവർ അറേബ്യൻ ടെൻ്റുകൾ, നമ്മൾ മലയാളികൾ ബദു ടെൻ്റുകൾ എന്ന് പറയും, ആ ടെൻ്റുകൾ ലോകകപ്പ് വരുന്ന കാണികൾക്കായി ഒരുക്കിയിരിക്കുന്നു. അവിടെ താമസിച്ച്, അതായത് മരുഭൂമിയിലെ ടെൻ്റുകളിൽ താമസിച്ച് ലോകകപ്പ് ആസ്വദിക്കാം. മറ്റൊന്ന് ക്രൂസ് ഷിപ്പുകളുണ്ട്, വലിയ ആഡംബര നൗകയിൽ താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോകകപ്പ് ആസ്വദിക്കാം. അങ്ങനെ ലോകകപ്പ് ആസ്വദിക്കാൻ വിഭിന്നങ്ങളായ മാർഗങ്ങളാണ് ഖത്തർ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്.
അതുപോലെ തന്നെ ഖത്തറിലെ മലയാളികൾ എങ്ങനെ ലോകകപ്പിനെ വരവേൽക്കുവാൻ തയ്യാറെടുക്കുന്നു എന്നും ഫൈസൽ വിശദീകരിക്കുന്നു.
സജോ, ഏതാണ്ട് 450,000 മലയാളികളുണ്ട് ഖത്തറിൽ. ഏതാണ്ട് 750,000 ഇന്ത്യക്കാരും അതിൽ 450,000 മലയാളികളാണ് ഇവിടെയുള്ള പ്രവാസികളിൽ. യഥാർത്ഥത്തിൽ ഈ ഖത്തർ ലോകകപ്പ് ഖത്തരികളേക്കാൾ അല്ലെങ്കിൽ ഖത്തരികളോടൊപ്പം തന്നെ ആവേശത്തോടെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഭാഗം മലയാളികളാണ്. ഖത്തർ ലോകകപ്പിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് എവിടെ ചെന്ന് നോക്കിയാലും അവിടെ ഒരു മലയാളി ഉണ്ടാകും. ഇതിൻ്റെ പ്രാദേശിക സംഘാടകരായ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി, ഒരുപാട് മലയാളികൾ അവിടെ ഹെഡ് ചെയ്യാനും വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെലിവറി ആൻഡ് ലെഗസിയുടെ സുപ്രീം കമ്മിറ്റിയുടെ ഒരുപാട് മേഖലകളിൽ മലയാളികൾ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഉയർന്ന പോസ്റ്റുകളിൽ തന്നെ മലയാളികളുണ്ട്. അതുമായി ബന്ധപ്പെട്ട സ്റ്റേഡിയങ്ങളിലേക്ക് നമ്മൾ ചെന്നാൽ പല സ്റ്റേഡിയങ്ങളുടെയും കെയർടേക്കർമാരായി അവിടെ സൂപ്പർവൈസർമാരായി മലയാളികളുണ്ട്. ഈ സ്റ്റേഡിയങ്ങളുടെ എല്ലാ നിർമ്മാണത്തിൽ മലയാളികൾ ഒരുപാട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ലോകകപ്പ് ആവേശവും മലയാളി കമ്മ്യൂണിറ്റികൾ. ഇപ്പോൾ തന്നെ അവർ തുടങ്ങിക്കഴിഞ്ഞു വിവിധ ലോകകപ്പിനെ വരവേൽക്കുന്നതിനായിട്ടുള്ള വിവിധ കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകൾ. അതായത് ഖത്തറി കമ്മ്യൂണിറ്റി നടപ്പാക്കുന്ന അതേപോലെ തന്നെ അവരോട് ചേർന്നും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായും വിവിധമായ സ്പോർട്സ് മീറ്റുകൾ, അതേപോലെ തന്നെ വിവിധ സംഗീത നിശകൾ, അങ്ങനെ ലോകകപ്പിനെ ഒരു ഉത്സവാന്തരീക്ഷം തീർക്കുന്നതിൽ മലയാളി കമ്മ്യൂണിറ്റിക്ക് വലിയ ഒരു പങ്കുണ്ട്. മാത്രമല്ല ടിക്കറ്റ് എടുക്കുന്ന കാര്യത്തിലും അത് വളരെ പ്രകടമാണ്. കാരണം ഏറ്റവും കൂടുതൽ ടിക്കറ്റ് എടുത്തത് ഒന്ന് ആതിഥേയരായ ഖത്തറിൽ നിന്നാണ്. ഈ ആതിഥേയരായ ഖത്തറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ ഖത്തർ ഇത്തവണ ചെയ്ത ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇവിടുത്തെ നേറ്റീവ്സ് മാത്രമല്ല, അതായത് പൗരന്മാർക്ക് മാത്രമല്ല, ഇവിടെ താമസരേഖയുള്ള പ്രവാസികളെയും ഖത്തറിൻ്റെ ക്രെഡിറ്റിൽ തന്നെയാണ് ഉൾപ്പെടുത്തുന്നത്. ഈ ഖത്തറിൻ്റെ ക്രെഡിറ്റിൽ ടിക്കറ്റ് എടുത്തതിൽ നല്ലൊരു ശതമാനവും മലയാളികളാണെന്നാണ് എൻ്റെ അറിവിൽ തന്നെ. ലോകകപ്പിൻ്റെ ഫൈനൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾക്ക് വലിയ തുക കൊടുത്ത് ടിക്കറ്റ് എടുത്തവരുണ്ട്. അല്ലാതെ ഇവിടെ ഖത്തറിലുള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുന്നുണ്ട്. മലയാളികൾക്ക് അടക്കം 40 റിയാൽ മുതൽ ടിക്കറ്റ്, അങ്ങനെ 50 മത്സരങ്ങൾക്കെല്ലാം ടിക്കറ്റ് കിട്ടിയ മലയാളികളെല്ലാം ഉണ്ട്. അപ്പോൾ ഫിഫയുടെ വോളണ്ടിയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറേ മലയാളികളുണ്ട്. മാത്രമല്ല നല്ലൊരു ശതമാനം ഈ വോളണ്ടിയേഴ്സിൽ ഖത്തറിൽ നിന്നുള്ളവരിൽ മലയാളികളാണ്. മലയാളി കമ്മ്യൂണിറ്റി വളരെ ആക്റ്റീവായി തന്നെ ലോകകപ്പിൻ്റെ എല്ലാ, അപ്പോൾ കഴിഞ്ഞ ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് മത്സരങ്ങൾ, അതേപോലെ ഇതിന് മുമ്പ് നടന്ന ഇവിടെ ക്രൊയേഷ്യ ഒരു സന്നാഹ മത്സരം, ഈ മത്സരങ്ങളെല്ലാം നമ്മൾ വേദിയിലേക്ക് പോകുമ്പോൾ ഇവിടെ എല്ലാം കാണുന്നത് മലയാളികളാണ്. വോളണ്ടിയേഴ്സിൽ നമ്മളെ വഴി കാണിക്കാനെല്ലാം മലയാളികളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ട മുക്കിലും മൂലയിലും എല്ലാ ഭാഗത്തും ഒരു മലയാളിയുടെ സാന്നിധ്യമുണ്ട്. ഒരു പക്ഷേ ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മൾ ഫീൽഡിലേക്ക് നോക്കുമ്പോൾ ലോകകപ്പിൽ നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ പ്രമുഖമായ മാധ്യമങ്ങളിലെല്ലാം മലയാളികളുടെ സന്നിധി, റിപ്പോർട്ടർമാരായാലും, ഞാൻ പറയുന്നത് നാട്ടിലെ ഇന്ത്യൻ മീഡിയയല്ല, ഖത്തറി മീഡിയയിൽ തന്നെ നല്ലൊരു ശതമാനം റിപ്പോർട്ടേഴ്സ്, സ്പോർട്സ് റിപ്പോർട്ടേഴ്സ് ആയാലും ക്യാമറമാൻമാരായാലും ഇവരെല്ലാം മലയാളികളാണ്. അതായത് മലയാളികളുടെ ഒരു പക്ഷേ ഇന്ത്യയിലല്ലാതെ ഒരു ലോകകപ്പ് നടന്നാൽ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് സ്പേസ് കിട്ടുന്ന, അവർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ലോകകപ്പ് ഖത്തർ ലോകകപ്പായിരിക്കും. ഇങ്ങനെ ഒരു ലോകകപ്പ് ഇനി ഇന്ത്യയിൽ, അത് അല്ലെങ്കിൽ അത് കേരളത്തിൽ വെച്ചല്ലാതെ നടന്നാൽ മലയാളി കളികൾക്ക് ഇത്രയും ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോകകപ്പ് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെ സംശയമാണ്. അത്രത്തോളം മലയാളി കമ്മ്യൂണിറ്റി ലോകകപ്പുമായി എഴുകി ചേർന്നിരിക്കുന്നു.
ഒരുപക്ഷെ ഇതാവും ഏറ്റവും അധികം മലയാളികൾ നേരിട്ട് കാണുന്ന ലോകകപ്പ്. അതിൽ ഓസ്ട്രേലിയൻ മലയാളികളുടെ പങ്കും ചെറുതാവില്ല.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.